താൻ സ്വയം ആ അപഹത പത്മാവാണ്, പാപപുണ്യരഹിതനാണ്, അവനെ തന്നിൽ എവിടെ പുണ്യം സഞ്ചയിക്കുന്നത്? തദുക്തം പുറമേവ നവധേ നസ്യ ഖഞ്ചതെ, പറയുന്നു വധം കൊണ്ടത് നശിക്കുന്നില്ല എന്നും മറ്റും പറഞ്ഞു. കിമർത്ഥം പുനരുച്ചത്? യദ്യപി ദേഹസംബന്ധിഭ്യാം ജരാമൃതിഭ്യാം ന സമ്പദ്യതെ അന്യഥാപി സംബന്ധ താഭ്യാം സ്യാദിത്യാശങ്ക എന്ന് വൃത്തിയർത്ഥം. എന്തുകൊണ്ടാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്ന കാരണം? ഉപാസകൻ പറയുന്നത് ശരിയാണ്, ഈ ദേഹസംബന്ധിയായിട്ടുള്ള ജരാമൃതിക്കളുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഞാൻ പരമാത്മസ്വരൂപമാണ്, ആകാശസ്വരൂപമാണ്, ഹൃദയാകാശമാണ്. പക്ഷേ അന്യഥാപി സംബന്ധത്താഭ്യാം, മറ്റേതെങ്കിലും തരത്തിൽ അതിനോട് ബന്ധം ഉണ്ടാകാമോ? ആശയെ നിഷേധിക്കാൻ വേണ്ടിയാണ് ആശങ്ക എന്ന് പ്രത്യർത്ഥം. സംബന്ധത്താഭ്യാം ശോകോ ഏകതശോക, ഇവിടെ ശോകമില്ല. ഞാൻ ദുഃഖിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സ്വസ്വരൂപത്തിലെ ദുഃഖമില്ല. ശോകോ നാം ഇഷ്ടാദ്വിയോഗ നിമിത്തോ മാനസസന്താപ, പ്രിയപ്പെട്ടത് അകന്നു പോകുമ്പോൾ വരുന്ന മനസ്സിന്റെ പ്രയാസം, അതാണ് ശോകം. മാനസസന്താപ വിജിഗസോ വിഗത അസനേച്ഛ വിശോകം. ജിഗത്സ എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്നതിനുള്ള ആഗ്രഹം, വെള്ളം കുടിക്കുന്നതിനുള്ള ആഗ്രഹം പൊതുവെ പറയാറുണ്ട്. വിശപ്പെന്ന് പറയുന്നു, ദാഹത്തിനും വിശപ്പിനെയൊക്കെ ചേർത്ത് ചേർത്ത് വിശപ്പെന്ന് പറയും. അതുപോലെ ആ പിപാസ, പിപാസ എന്ന് വെച്ചാൽ ദാഹി അപിപാസ, അതൊന്നുമില്ല. ഉപാസകൻ ആഗ്രഹിക്കുന്ന എന്താണോ ഉപാസനയിലൂടെ ഈ അവസ്ഥ എത്തണം, വിശപ്പ് വരാൻ പാടില്ല, ദാഹം വരാൻ പാടില്ല. തപസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള സിദ്ധികൾ നേടാൻ വേണ്ടിയിട്ടാണ് വിശപ്പ് ദാഹം. ഉപാസന അതിനു വേണ്ടി തന്നെയാണ്, വിശപ്പും ദാഹം ഒന്നും അനുഭവപ്പെടരുത്, അങ്ങനെ ഇരിക്കും. ജരാരോഗങ്ങളൊന്നും ബാധിക്കരുത്, നിത്യമായിരിക്കും. പലതരത്തിലുള്ള ഉപാസനാ സമ്പ്രദായങ്ങളും അഭ്യാസങ്ങളും എല്ലാം ഇത്തരം ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ പറഞ്ഞ എല്ലാം ചിലരുടെ ആഗ്രഹിക്കുന്നു, ജരയും രോഗമൊന്നും വരരുത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനതസ്വസനാമം ചോദിക്കുന്നതിനാണ് അസുഖം വരാതിരിക്കുന്നത്, ശരീരത്തിന് തകരാറൊന്നും വരരുത്, ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു, രോഗങ്ങളൊന്നും പിടിപെട്ടരുത്. ഇതൊക്കെ സാധാരണ ഉപാസകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ ഉപാസനയ്ക്കും ഫലം, വാർദ്ധക്യം വരരുത്, രോഗം വരരുത്, ദുഃഖമേ ഉണ്ടാകരുത്, വിശോകം, ഒന്നും നഷ്ടപ്പെടരുത്, നഷ്ടപ്പെട്ടാലും സന്താപം വരരുത്, വിശപ്പും ദാഹവും ഉണ്ടാകരുത്. ഇതാണ് ഉപാസകൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രുതി പറയുന്ന തത്വം എന്താണ്? ഇതൊന്നും ഇല്ലല്ലോ, ഇത് വരാതിരിക്കാൻ. രോഗം മാറാൻ വേണ്ടിയിട്ട് സഹസ്രനാമം ജപിക്കേണ്ട കാര്യമില്ല, രോഗമില്ല. അകാല വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു, നേരത്തെ വാർദ്ധക്യം കടന്നു വന്നു, ജരയും നരിയും ഒക്കെ പ്രത്യക്ഷം. ഇത് പോകാൻ വേണ്ടി ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ട്, എന്റെ ആവശ്യമില്ല, ഇതൊന്നുമില്ല. അവിടെ ശോകം മാറാൻ വേണ്ടിയിട്ട് ജപിക്കുന്നു, പറയുന്നു അവിടെ ശോകമില്ല, ഇവിടുന്നാ മാറുന്നത്, എന്നിൽ നിന്ന് മാറണം, നീ ആരാണ്? പറയുന്നു നീ ആകാശവുമായി നാമ, ആകാശമാണ്. അവിടെ ഇതില്ലല്ലോ, ശോകമില്ലല്ലോ, പിന്നെ ശോകം മാറ്റാൻ എന്തിനാ ഉപാസം? ആ ശോകം എന്നിലുണ്ട് എന്ന് ധരിക്കുന്നവന്, ജരാ മരണങ്ങൾ എന്നിലുണ്ട്, രോഗമുണ്ട് എന്നൊക്കെ ധരിക്കുന്നവന് ഉപാസം. അടുത്ത് പറയും ഇനി അതിന്റെ ആവശ്യമില്ല, തത്വത്തിൽ അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഒന്നും മാറ്റാൻ വേണ്ടി ഒരു ഉപാസനം ചെയ്യേണ്ട കാര്യമില്ല, കാരണം തന്നിൽ അതൊന്നുമില്ല, തന്റെ സ്വരൂപത്തിൽ അതല്ല, താൻ അതാണ്, മറ്റൊന്നുമല്ല. താൻ ഈ ശരീരത്തോടും മനസ്സിനോടും ഇന്ദ്രിയങ്ങളോടും ഒക്കെ താതാന്യപ്പെട്ട് കഴിയുമ്പോഴാണ് അവിടെ ജരാമരണങ്ങൾ വരുന്നത്, ശോകം വരുന്നത്, രോഗം വരുന്നത്. ഇവിടെ താതാന്യപ്പെട്ടില്ലെങ്കിലും അങ്ങനെയുണ്ടോ? ഉണ്ട് എന്നടുത്ത് പറയും. പക്ഷെ ഉപാസകൻ അതാണ് പറയുന്നത്. ഉപാസകൻ തത്വജ്ഞനല്ല, എന്നാൽ ഉപാസകനെ അത് ബോധിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ശോക നിവൃത്തിക്ക് വേണ്ടി നീ ഉപാസിക്കുന്നു, പക്ഷെ നീ നിത്യ നിവൃത്ത സ്വരൂപനാണ്. നിത്യ നിവൃത്ത സ്വരൂപൻ എന്താ? എന്ത് നിവർത്തിക്കാനോ ഉപാസന? അത് അനുഭവമുണ്ട്, ശോകത്തിന്റെ അനുഭവമുണ്ട്, ജരാമരണങ്ങളുടെ അനുഭവമുണ്ട്. ആ അനുഭവം പരമാർത്ഥമല്ലല്ലോ. ശ്രുതി പറയുന്നു പരമാർത്ഥത്തെ ബോധിക്കുക. അല്ല, ഇതൊന്നും വേണ്ട, എനിക്ക് ആനന്ദത്തെ പ്രാപിക്കുക. ആനന്ദത്തെ പ്രാപിക്കാൻ വേണ്ടി ഉപാസന. എന്തിനു നീ ആനന്ദ സ്വരൂപനാണ്, പിന്നെ എന്തിനാ ആനന്ദത്തെ പ്രാപിക്കാൻ വേണ്ടി ഉപാസിക്കുന്നു? ആനന്ദം നിന്നിൽ നിന്ന് അന്യമാണെങ്കിൽ ശരി, അതിനെ പ്രാപിക്കാൻ വേണ്ടി ഉപാസിക്കും. നിർനിമിത്തമായ ആനന്ദ സ്വരൂപമാണ് നീ എങ്കിൽ ആനന്ദത്തിന് വേണ്ടി എന്തിനു നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു? അതാണ് തത്വബോധം. ആ തത്വത്തിലൂടെ ബോധിപ്പിക്കുകയാണ്. അഭിപാസോ തപസ്സയും വർഷങ്ങളോട് കഠിനമായ തപസ്സയും ക്ഷുത്പിപാസാദികൾ നിവർത്തിക്കുന്നതിന് വേണ്ടി യോഗശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സംയമം അനുഷ്ഠിക്കും. അങ്ങനെ ദീർഘകാലം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിശപ്പ് ദാഹമൊന്നും ഉണ്ടാകത്തില്ല, അതിന്റെ ശല്യം ഉണ്ടാകത്തില്ല. പക്ഷെ എല്ലാ പ്രയോജനം എന്തുകൊണ്ട് എന്ന് പറയുന്നത്, ദേഹാഭിമാനി യോഗീത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേഹാഭിമാനമുള്ളവനാണ് യോഗിയാകുന്നത്. കാരണം യോഗി ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ഇല്ലാതാക്കണം. ഇതെല്ലാം ശരീര സംബന്ധിയാണ് അല്ലെങ്കിൽ മനസ്സംബന്ധിയാണ്, ഇതൊന്നും നിന്നിലില്ല. അവന് ഇതെല്ലാം മാറ്റാൻ വേണ്ടി ദീർഘകാലം തപസ് ചെയ്ത് വിശപ്പിനെ മാറ്റുന്ന എന്തിനു വിശപ്പില്ലല്ലോ. ദാഹത്തെ എന്തിനു മാറ്റണം? അത് ദാഹം തന്റെ ഇല്ലല്ലോ, തന്റെ സ്വരൂപത്തിൽ ഇതൊന്നുമില്ല. ഇതാണ് തത്വബോധവും അഭ്യാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അഭിഭാസോ അപാനേച്ച അപാനേച്ച അതല്ല ഇന്നും അപഹതപാത്മത്വന ജരാതെ ശോകാന്ത പ്രതിഷിദ്ധായവ ഭവന്തി. അപ്പൊ ഇവിടെ എന്താണോ ഉപാസകനോട് ഇതെല്ലാം നിഷേധിക്കുക, ഇതാണ് തത്വം. ആ തത്വത്തെ ബോധിച്ചിട്ട് ഉപാസകന് സന്തോഷം വരുന്നില്ല, ഇതൊന്നും എന്റെ അനുഭവത്തിൽ വരുന്നില്ല, ഇതുകൊണ്ടൊന്നും എന്റെ മനസ്സിന് വിശ്രാന്തി ലഭിക്കുന്നില്ല ഈ തത്വം കേട്ടിട്ട്. എന്ന് വെച്ചാൽ ഞാൻ ശോകത്തെ അനുഭവിക്കുന്നു, ജരാമരണങ്ങളെ അനുഭവിക്കുന്നു, മൃത്യുവിനെ അനുഭവിക്കുന്നു, എനിക്കിതിനെല്ലാം മാറ്റണം. അതിനുവേണ്ടി എനിക്ക് ഉപാസന വിശപ്പും ദാഹവും ഉണ്ട്, അത് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഉപാസന വേണം. ഇത് ക്ഷുദ്രമായ സാംസാരികമായ കാര്യങ്ങളാണ്. ഭാവാഭാവങ്ങൾ സംസാര അന്തർവർത്തിയാണ്, അല്ലാതെ സംസാരത്തിന് ശരിയുള്ള വിശപ്പുണ്ട്, അത് മാറുന്നതിന് ലൗകിക ഉപായം ഭക്ഷണം കഴിച്ചാൽ മതി. അതിന്റെ അഭാവം അതിന്റെ നിവൃത്തി ഭക്ഷണത്തിൽ വരും. ക്ഷുത്ത് അതിന്റെ അഭാവം, ഭാവം അഭാവം, പിപാസ ഭാവം, പിപാസ നിവൃത്തി, പിപാസ ഭാവം. ഇത് രണ്ട് സംസാരാന്തർവർത്തിയാണ്. എന്തുകൊണ്ട്? ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, ജലം കുടിച്ചാൽ ദാഹം മാറും, ഇതൊക്കെ സംസാര കാര്യങ്ങളാണ്. ഇതിനുവേണ്ടി എന്താ തപസ് ചെയ്യുന്നത്? സംസാര കാര്യങ്ങൾക്ക് വേണ്ടി. ആനന്ദം സംസാര അന്തർവർത്തിയാണ്. എന്തുകൊണ്ട്? ഉപായങ്ങളിലൂടെ ആനന്ദത്തെ നേടുന്നു. ഇനി ഉപായങ്ങളില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ വിഘ്നങ്ങളെ കൊണ്ട് ഏതെങ്കിലും വഴിക്ക് ആനന്ദം നശിക്കുന്നു. ഭാവാഭാവം രണ്ട് സംസാര അന്തർവർത്തിയാണ്. ഇതിനുവേണ്ടി എന്തിനാ തപസ് ചെയ്യുന്നത്? സാംസാരികമായ കാര്യത്തിന് വേണ്ടി. അതുപോലെ രോഗം, രോഗം നിവൃത്തി, രോഗം സ്വസ്ഥത, സ്വാസ്ഥ്യം. ഇതിനുവേണ്ടി ഉപാസനയുടെ ആവശ്യമുണ്ട്. ഇതിന് ലൗകികമായ ഉപായങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കുക, ദാഹിച്ചാൽ വെള്ളം കുടിക്കുക, രോഗം വന്നാൽ ചികിത്സിക്കുക. ലൗകിക ഉപായങ്ങളുണ്ട് ഇതിനു വേണ്ടി. അതിന് ഉപാസനയുടെ ആവശ്യമുണ്ട്. ഉപാസന കൊണ്ട് നേടിയാൽ എന്താ വിശേഷം? ലൗകികമായ ഉപായങ്ങളിൽ നിന്നും നേടുന്ന കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? നല്ല വിശപ്പുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി, ക്ഷുദ് നിവൃത്തി. ഇത് തപസ്സിൽ നിന്ന് നേടിയാലും ഭക്ഷണം കഴിച്ച് നേടിയാലും ഒരുപോലെ, എന്താ വ്യത്യാസം? എന്തുകൊണ്ട്? ഇത് രണ്ടും സംസാര അന്തർവൃത്തിയാണ്. ഇത്തരം ഫലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപാസന അതെങ്ങനെ ശാശ്വതമാകും? അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? അപഹത പത്മത്വേന ജരാദേവ ശോകാന്ത പ്രതിഷിദ്ധായ കൊണ്ട് ഇവിടെ എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. ഇതിനൊന്നിനും വേണ്ടി ഉപാസനയുടെ ആവശ്യമില്ല, ഇതൊന്നും ഉപാസകന്റെ സ്വരൂപത്തിലില്ല. ഉപാസകനും ഇതെല്ലാം നിത്യ നിവൃത്തമാണ്, ഇതിന്റെ നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല, ദുഃഖ നിവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട, നിത്യ നിവൃത്തമാണ്. ആനന്ദപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട, നിത്യപ്രാപ്തമാണ് ആനന്ദം. കാരണപ്രതിഷേധ കാരണം, ഇവിടെ ഇതിനെന്തിനാണ് കാരണമെന്ന് പറയുന്നത്? അജ്ഞാനത്തെ കാരണമെന്ന് പറയുമോ അത് നിഷേധിക്കുന്നു. ഇതിനെല്ലാം കാരണം ഈ ജന്മമാണെന്ന് പറയുമോ അതിനെ നിഷേധിക്കുന്നു. ഇതിനെല്ലാം കാരണം ഈ ശരീരമാണെന്ന് പറയുകയാണെങ്കിൽ അതിനെ നിഷേധിക്കുന്നു. മനസ്സാണ് കാരണമെങ്കിൽ അതിനെ നിഷേധിക്കുന്നു. നേതി നേതി നിഷേധിക്കുന്നു. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് സംസാരാന്തർഗതമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഉപാസന? ധർമാധർമ്മകാരിയായി തേ, ഇതെല്ലാം ധർമാധർമ്മ കാര്യങ്ങളാണ്, പാപപുണ്യ കാര്യങ്ങളാണ്. ഇവിടെ നേടുന്നതും നഷ്ടപ്പെടുന്നതല്ല. ജരാതി പ്രതിഷേധേനവാ ധർമാധർമ്മയോഗോ, ഇതിനെല്ലാം മൂലകാരണം ധർമാധർമ്മങ്ങൾ എന്ന് പറയാം. പുണ്യപാപങ്ങൾ, പുണ്യപാപങ്ങളെ കൊണ്ട് ജന്മം, ശരീരം, സ്വതുക്ക അനുഭവം, സ്വർഗ നരകങ്ങളല്ല. ജരാതി പ്രതിഷേധേനവാ ധർമാധർമ്മയോഗോ, ജരാദികളെ നിഷേധിച്ച ധർമാധർമ്മങ്ങളെയും നിഷേധിച്ചു. എങ്ങനെ? കാര്യാഭാവി വിദ്യാനുവരപ്പി അസത്സമത്വമിതി പൃഥക് പ്രതിഷേധു അനർത്ഥസ്യാ. കാര്യം നിഷേധിച്ചാലും കാരണത്തെ നിഷേധിച്ചതിന് സമമായി. കാരണം അത് കാര്യമാകാതിരിക്കുന്നിടത്തോളം കാലം പിന്നെ അതിനെ നിഷേധിക്കേണ്ട ആവശ്യം വരത്തില്ല. ധർമാധർമ്മങ്ങളുടെ കാര്യമാണ് ശരീരം. ശരീരത്തെ നിഷേധിച്ചാൽ ധർമാധർമ്മങ്ങളെയും നിഷേധിച്ചതിന് സമമായി. ധർമാധർമ്മങ്ങൾ സംസാരത്തെ സൃഷ്ടിക്കുന്നത് കാര്യത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ്. കാര്യത്തെ നിഷേധിച്ചാൽ പിന്നെ കാരണം ഉണ്ടായിരുന്നാലും ദോഷം. കാര്യഭാവി വിദ്യമാനയോരപ്പി അസത്സമത്വം, അതൊക്കെ ഉണ്ടായിരുന്നാലും അത് ഇല്ലാത്തതിന് സമമാണ്. അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. പറയാൻ കാരണം എന്താ? വിമർത്തൃവിശോകോ വിജിഗത്സോ അഭിപാസ സത്യകാമ, പ്രത്യേകിച്ച് നിഷേധിക്കുന്ന വിജിഗത്സ അഭിപാസ പറഞ്ഞു. സത്യമേവം തഥാപി ധർമ്മകാര്യ ആനന്ദം വ്യതിരേകേണ സ്വാഭാവിക ആനന്ദോ യഥാ ഈശ്വരേ വിജ്ഞാനമാനന്ദം ബ്രഹ്മേ ദേശ്വരദേഹി. ഇവിടെ പറയുന്ന രണ്ടു തരത്തിലുള്ള ആനന്ദത്തെക്കുറിച്ച്, നമ്മൾ ആഗ്രഹിക്കുന്ന ആനന്ദം, നമ്മൾ പ്രാപിക്കുന്ന ആനന്ദം, നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആനന്ദം, അതെന്താണ്? ധർമ്മകാര്യമാണ്. പുണ്യകാര്യമാണ്. മറിച്ചെന്നുണ്ടെന്താണ്? സ്വാഭാവിക ആനന്ദോ യഥാ ഈശ്വരേ. ഈ സ്വാഭാവിക ആനന്ദമുണ്ട്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മേശ്വരദേഹി. അതുകൊണ്ടിവിടെ പുണ്യപാപങ്ങളെ, പുണ്യഫലമായ ആനന്ദത്തെ എല്ലാം നിഷേധിക്കും. ഏതാനന്ദത്തെ നേടിയാലും അത് പുണ്യഫലമായിരിക്കും. എന്ത്? സമാധിയിൽ നേടിയാലും ശരി, സമാധിയിലും പുണ്യ ആധിക്യം കൊണ്ട് ആനന്ദം ഉണ്ടാകുന്നു തന്നെയാണ് യോഗശാസ്ത്രത്തിലും പറയുന്നത്. ധർമ്മമേഘ ഇമം പ്രാഹും സമാധിം യോഗ വിത്തമാഹ. യോഗവിത്തന്മാർ പറയുന്നത് ധർമ്മമേഘം സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആനന്ദ പുണ്യാധിക്യം കൊണ്ട് ആനന്ദവർഷം ഉണ്ടാകുന്നു. അത് എത്ര വലിയ വർഷമായാലും ശരി, പുണ്യഫലമാണ്. ഇവിടെ ധർമ്മകാര്യമാണ്, അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. അതുമല്ല, നമുക്ക് അറിയാവുന്നുള്ള ആനന്ദമല്ല, നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആനന്ദമല്ല ഇത്. പിന്നെന്താണ് സ്വാഭാവിക ആനന്ദോ യഥൈശ്വരി? രണ്ട് രീതിയിൽ, ഉപാസകന്റെ നിലയിൽ നിന്നും തത്വത്തിന്റെ നിലയിൽ നിന്നും മനസ്സിലാക്കും. ഉപാസകനോട് പറയുന്ന പല കാര്യങ്ങളും ഉപാസകൻ കേവലം ഉപാസനയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ തത്വജ്ഞനത് തത്വബോധത്തിന് വേണ്ടി എടുക്കും, ഉപാസനയ്ക്ക് വേണ്ടിയല്ല. യഥൈശ്വരേ വിജ്ഞാനമാനന്ദം ബ്രഹ്മേതി ശ്രുതേഹി, ഇതിലൂടെ തുല്യമാണ്. എത്ര വലിയ ആനന്ദ ധർമ്മകാര്യമായി പ്രാപിച്ചാലും അത് ദുഃഖത്തിൽ നിന്നും അതിന് പ്രത്യേകിച്ച് ദുഃഖസംബന്ധം. നമ്മൾ ആഗ്രഹിക്കുന്ന മോക്ഷം എന്ന് പറയുന്നത് നിരതിശയ ആനന്ദം എന്നൊക്കെ നമ്മളെ സങ്കല്പത്തിൽ വരുന്നത് ദുഃഖസംബന്ധം. എന്തുകൊണ്ട്? തഥാ അധർമ്മകാരി ജരാതി വ്യതിരീകണാഭി ജരാതി ദുഃഖസ്വരൂപം സ്വാഭാവികം സ്യാദിത്യാശങ്കീയത. അധർമ്മകാര്യമാണ് ജരാദികൾ, അത് ഇനി ആനന്ദം സ്വാഭാവികമായിട്ടുണ്ടല്ലോ, അവിടെ ദുഃഖവും സ്വാഭാവികമായിട്ടുണ്ടോ? ജരാദി ദുഃഖസ്വരൂപ സ്വാഭാവികം അങ്ങനെ ഉണ്ടാകുമോ? അതോ ഇത് തന്നിവിടത്തെ ജരാദീനാം ധർമാധർമ്മ നിഷേധം. ജരാദികളിവിടെ പ്രത്യേകം നിഷേധിക്കുന്നു, ധർമാധർമ്മങ്ങളിൽ നിന്നും വേറിട്ട്. കാരണം അങ്ങനെ സ്വാഭാവികമായി ആ ദുഃഖം പാപഫലമാണ്, ആനന്ദവും അതുപോലെ തന്നെ പുണ്യഫലമാണ്. ഇതിനെ രണ്ടിനെയും നിഷേധിച്ച ശേഷിക്കുന്ന സ്വരൂപം അതിനെ ആനന്ദം എന്ന് പറയുന്നു. കാരണം അത് ഇതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു ആനന്ദം അവിടെ ഇരിക്കുന്നതുകൊണ്ടല്ല. അതുകൊണ്ടിവിടെ ജരാദികളെ ധർമാധർമ്മങ്ങളിൽ നിന്നും ധർമാധർമ്മങ്ങളെ നിഷേധിച്ച് ജരാദികളെയും നിഷേധിച്ചിരിക്കുന്നു. ജരാദിക്കുന്ന സർവ ദുഃഖ ഉപലക്ഷണാർത്ഥം, അതുകൊണ്ട് സർവ്വ ദുഃഖത്തെയും ഗ്രഹിക്കണം. ഈ പരമാത്മാ അത് ദുഃഖസ്വരൂപമല്ല, നമ്മൾ ധരിക്കുന്ന തരത്തിൽ അത് ആനന്ദ സ്വരൂപമല്ല, പിന്നെ ആനന്ദ ദുഃഖാദികളുടെ നിവൃത്തി സ്വരൂപമാണ്. സർവ നിവൃത്തി ആയതുകൊണ്ടാണ് അതിന് ആനന്ദം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറയും എല്ലാ പ്രാണികളും ദുഃഖത്തെ ആഗ്രഹിക്കണം, അതുകൊണ്ട് നമ്മളും ആനന്ദത്തെ നേടണം. ഇത് നേടുന്ന ആനന്ദമല്ല, ആനന്ദത്തെ നേടുന്നതാണ് മോക്ഷം. ഇവിടെ പറയുന്ന അങ്ങനെ ഒരു മോക്ഷമുണ്ട്, നേടുന്ന മോക്ഷമുണ്ട് പറയും. നിമിത്താനന്ദ ദുഃഖാന ആനന്ദ്യാ പ്രത്യേകഞ്ച പ്രതിഷേധിക്കത്വ സർവദുഃഖ പ്രതിഷേധാർത്ഥം യുക്തമേ അപഹത പാത്മത്വ. വചനം ഇവിടെ പറയുന്ന അപഹത പാത്മ പാപങ്ങളെല്ലാം നിവർത്തിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പാപം അനന്തമാണ്, ദുഃഖം അനന്തമാണ്. ഓരോന്നിനായിട്ട് നിഷേധിക്കാൻ പറ്റത്തില്ല, ഇന്ന പാപം ആ പാപം കൊണ്ടുള്ള ദുഃഖം, അടുത്ത് ഇന്ന പാപം അതുകൊണ്ടുള്ള ദുഃഖം, അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒറ്റയടിക്കും നിഷേധിക്കും. പ്രത്യേകിച്ച പ്രതിഷേധ ശേഷക്കൃത്വ സർവ ദുഃഖ പ്രതിഷേധ, അതിനുവേണ്ടി പറഞ്ഞു അപഹത പാത്മത്വം. അപഹത പാത്മാവാണ്, ഇതാനന്ദമല്ല ദുഃഖവുമല്ല. സത്യ അവിദഥ കാമയസി സ്വയം സത്യകാമ. അമോഹക സങ്കല്പൻ എന്ന് പറയും, വ്യർത്ഥമാകുന്നില്ല. ഈ പരമാത്മാവിന്റെ സങ്കല്പങ്ങൾ വ്യർത്ഥമാകുന്നില്ല. അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ട്? ജീവൻ നിരന്തരം പലതും സങ്കല്പിക്കുന്നു, എല്ലാം വ്യർത്ഥമാകും. കുറേയൊക്കെ സാർത്ഥകമാകും, പിന്നീട് അത് വ്യക്തമാകും. അങ്ങനെ തന്റെ സങ്കല്പത്തിനനുസരിച്ച് സാർത്ഥകമാകത്തില്ല. പക്ഷേ പരമാത്മസങ്കല്പമല്ല അതല്ല. എന്തുകൊണ്ട് സാർത്ഥകമാണ്? അതാണ് ഈ കാണുന്നത്, ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൽ പ്രപഞ്ച രൂപത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ആ പരമാത്മസങ്കല്പമാണ്. അതെവിടെ വ്യർത്ഥമാകുന്നു? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ആ സങ്കല്പാധീനമാണ്. സത്യവിദ്യത കാമ സത്യകാമ വിദ്യത ഹി സംസാര നാം കാമ. സംസാരികളുടെ കാമം എന്ന് പറയുന്നത് വിധതമാണ്, മിഥ്യയാണ്. ഈശ്വരസ്യ തദ്വിവര, ഈശ്വരന്റെ കാമം അങ്ങനെയല്ല. പരമാത്മ കാമം സൃഷ്ടി സംഹാരങ്ങളെ നിയമപൂർവ്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തഥാ കാമഹേതോ സങ്കല്പാഭി സത്യായ സത്യസങ്കല്പ, സങ്കല്പങ്ങൾ കൂടി സത്യമായിരിക്കുന്ന ഏതുവനാണോ അവനാണ് സത്യസങ്കല്പൻ. അത് ഈശ്വരന് മാത്രമേ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ സത്യസങ്കല്പനായി. ജീവന്മാർക്കൊന്നും സാധ്യമല്ല. ജീവന്റെ ഹൃദയ ദേശത്തുള്ളത് ഇരിക്കുന്നു അതൊക്കെ ശരിയാണ്, പക്ഷെ സത്യസങ്കല്പ സാധ്യമല്ല. സങ്കല്പിക്കുന്നതെല്ലാം സത്യമായി വരത്തില്ല. അനുഭവത്തിൽ കാണുന്നുണ്ടെന്നാണ്, സങ്കല്പങ്ങളെല്ലാം വിധതമായി തീരുന്നു, വ്യർത്ഥമായി തീരുന്നു. അപ്പോഴും ചിലതൊക്കെ സത്യമാവും, കൂടുതലും അസത്യമാകുകയില്ല. സങ്കല്പ കാമാശ അശുദ്ധ സത്വോപാധി നിമിത്ത ഈശ്വരസ്, എന്തുകൊണ്ട് ഈശ്വരന്റെ ആ സങ്കല്പം കാമം എല്ലാം സത്യമായിരിക്കുന്നു. ഉപാധിയുടെ വ്യത്യാസം കൊണ്ട് ശുദ്ധ സത്വോപാധി നിമിത്ത ഈശ്വരസ്, ഈശ്വരന്റെ ഉപാധി ശുദ്ധ സത്വമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ജീവൻ, ഈശ്വരൻ, പരം, ബ്രഹ്മം, അങ്ങനെ മൂന്നായിത്തിരിക്കും. എന്നാ പരബ്രഹ്മത്തിൽ ഇതൊന്നുമില്ല, പുണ്യപാപങ്ങളൊന്നുമില്ല, ദുഃഖം ആനന്ദമൊന്നുമില്ല. ഈശ്വരനാണെങ്കിലോ അവിടെ സത്യസങ്കല്പനായിരിക്കുന്നു, സത്യകാമനായിരിക്കുന്നു. ചിത്രഭൂർ ഇവിടെ സത്യം, സത്യ കാമോ യസ്യ, സത്യസങ്കല്പോ യസ്യ, ഇങ്ങനെ ഭൂപ്രീ സമാസുകളാണ് ചിത്രഭൂ. ചിത്രാകാവോ യസ്യ സചിത്രഭൂ ദേവദത്ത എന്ന് പറയുന്നവൻ, സത്യസങ്കല്പങ്ങളെല്ലാം ഉള്ള ഒരുവൻ. സത്യമാകുന്ന സങ്കല്പമൊന്നല്ല, സത്യസങ്കല്പങ്ങളുള്ളവൻ, സത്യമായ കാമങ്ങളുള്ളവൻ എന്ന ആ അർത്ഥത്തിൽ എടുക്കുന്നു. അതാണ് ഈശ്വരൻ. സ്വതോ നേതി നേതി, പക്ഷെ സ്വതോ അതല്ല, എന്തുകൊണ്ട് നേതി നേതി കൂടെ നിഷേധിക്കുന്നു. ഈശ്വരന് സത്യസങ്കല്പമുണ്ട്, ഈശ്വരന് സത്യകാമുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് സ്വത്തോന്ന, ഈശ്വരൻ അതില്ല. നേതി നേതി, പിന്നെ ഇതെന്താ രണ്ടും പറയുന്നതിന്റെ താല്പര്യം? ഈശ്വരന്റെ സാത്വികമായ ഉപാധിയോടുകൂടി വരുമ്പോ ഈശ്വരന് ഇതൊക്കെ വരുന്നു. ഉപാധിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ നേതി നേതി, നിഷേധിച്ചാൽ പിന്നീട് ഇതൊന്നുമില്ല. അവിടെ സത്യസങ്കല്പമില്ല, സത്യകാമവും ഉണ്ട്. യഥോക്ത ലക്ഷണയോ ആത്മാവിജ്ഞയോ ഗുരുഭ്യ ശാസ്ത്രദശ്ച ആത്മസംവേദ്യതയാ സ്വരാജ്യകാമേഹി വിജ്ഞായതേ കോ ദോഷത്യാദതി ശൃണുതാത്ര ദോഷം ദൃഷ്ടാന്തേന തഥാ ലോക പ്രജാ അന്വാവിശന്തി അനുവർത്തന്തേ യഥാനുശാസനം യഥാ പ്രജാ അന്യസ്വാമിനം മന്യമാനാ സ്വസ്യ സ്വാമിനോ യഥാ യഥാ അനുശാസനം തഥാ തഥാ അന്വാവിശന്തി. ഇവിടെ രണ്ട് ഭാവത്തെയും പറയണം. ഒന്നാം നിർഗുണമായ ഭാവം, ഇതെല്ലാം നിഷേധിച്ച് അശേഷിക്കുന്ന ഭാവം. മറ്റൊന്ന് സഗുണഭാവം. യഥോക്ത ലക്ഷണയോ ആത്മാ വിജ്ഞായ വിജ്ഞയോ ഗുരുഭ്യ അപഹതപാത്മാവായി. അത് രണ്ടു തരത്തിലും മനസ്സിലാക്കും. സ്വതോ നേതി നേതി എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യകാമം സത്യസങ്കല്പമുള്ള എല്ലാം ഉള്ള ഒരു ഈശ്വരൻ, ഇതൊന്നും ഇല്ലാത്ത ഒരു ഈശ്വരൻ, രണ്ടു തരം. യഥോക്ത ലക്ഷണയോ ആത്മാ വിജ്ഞയോ പറഞ്ഞ രീതിയിൽ ആത്മാവിനെ അറിയുന്നു മൂന്ന് തരത്തിൽ. ഒന്ന് ജീവഭാവത്തിൽ കാമസങ്കല്പങ്ങളോടുകൂടിയവനായി, ഇനി പരമാത്മഭാവത്തിൽ സത്യകാമസങ്കല്പങ്ങളോടുകൂടിയവായി, ഇനി നിർഗുണഭാവം. ആത്മാവിദ്യയോ ഗുരുഭ്യ ശാസ്ത്രദശ, ഗുരുക്കന്മാരിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്നും ആത്മസംവേദ്യതയാച സ്വാരാജ്യകാമേഹി. സ്വാരാജ്യകാമന്മാര്, അന്യരാജ്യത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, അത് പരാധീനാണ്. ആശാപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനാണ് പരാധീൻ. അവൻ അന്യരാജ്യങ്ങളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ സ്വരാജ്യത്തെ പ്രാപിക്കുന്നു. സ്വരാജ്യകാമൻ അവൻ യഥോക്ത ലക്ഷണേവ ആത്മാ, ഈ പറഞ്ഞ രൂപത്തിലുള്ള ആത്മാവിനെ അറിയണം. ഗുരുഭ്യ ഗുരുക്കന്മാരിൽ നിന്ന്, ശാസ്ത്രജ്ഞ ശാസ്ത്രത്തിൽ നിന്ന്, ആത്മസംവേദ്യതയാ ആത്മസംവേദനം എന്നുള്ള നിലയ്ക്ക്, ആത്മബോധം എന്നുള്ള നിലയ്ക്ക് അവൻ അറിയണം. അവന് വേറെ രാജ്യത്ത് പോകേണ്ട കാര്യമില്ല, ഗൾഫിൽ പോകുന്നവരെയും പോകേണ്ട കാര്യമില്ല. അവന് സ്വന്തം രാജ്യത്തിൽ തന്നെ കഴിഞ്ഞാൽ മതി. ഉപാസകന് പലതും ആഗ്രഹമുണ്ട്, ഐഹികവും പാരത്രികവുമായി പലതും നേർന്നു. ഉപാസകൻ എന്തോ ആഗ്രഹിക്കും, യശസ് ആഗ്രഹിക്കും, സമ്പത്ത് ആഗ്രഹിക്കും, കീർത്തി ആഗ്രഹിക്കും. ഇവിടെ അങ്ങനെയുള്ള സ്വരാജ്യകാമൻ അതൊന്നും ആഗ്രഹിക്കുന്നു.